നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. അതീവ നൈപുണ്യമുള്ള വിദഗ്ധർക്ക് ഓസ്ട്രേലിയയിൽ പെർമനന്റ് റെസിഡൻസി ലഭിക്കാൻ സഹായിക്കുന്ന ഗ്ലോബൽ ടാലന്റ് ഇൻഡിപെൻഡന്റ് വിസ പദ്ധതിയെക്കുറിച്ചാണ് ഇന്ന് SBS മലയാളത്തിൽ പരിശോധിക്കുന്നത്. ബ്രിസ്ബനിൽ TN ലോയേഴ്സ് ആൻഡ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസിൽ ഇമിഗ്രേഷൻ ലോയറും മൈഗ്രേഷൻ ഏജന്റുമായ പ്രതാപ് ലക്ഷ്മണൻ ഇതേക്കുറിച്ച് വിശദീകരിക്കുന്നു. നമസ്കാരം ശ്രീ പ്രതാപ് ലക്ഷ്മണൻ, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം ദിലീപ്.
ശ്രീ പ്രതാപ് ലക്ഷ്മണൻ, ഗ്ലോബൽ ടാലന്റ് സ്കീം എന്ന പദ്ധതി ഓസ്ട്രേലിയയിൽ സ്ഥിരം പദ്ധതിയായി സർക്കാർ മാറ്റിയിട്ടുണ്ട്. അത് 2018 ആരംഭിച്ച ഈ പദ്ധതി പിന്നീട് സ്ഥിരം പദ്ധതിയായി മാറ്റുകയായിരുന്നു. ഇതിനുശേഷം ഇപ്പോൾ ഈ വർഷം നവംബർ മാസം ആദ്യം ഗ്ലോബൽ ടാലന്റ് ഇൻഡിപെൻഡന്റ് പ്രോഗ്രാം എന്നുള്ളൊരു പദ്ധതി തുടങ്ങിയിട്ടുണ്ടല്ലോ. ഇത് നിലവിലുള്ള ഗ്ലോബൽ ടാലന്റ് സ്കീമുമായി എത്രമാത്രം വ്യത്യസ്തമാണ്?
നമ്മൾ ഈ പങ്ക്തിയിൽ തന്നെ കഴിഞ്ഞ വർഷം ഗ്ലോബൽ ടാലന്റ് സ്കീമിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തതാണ്. അതൊരു പുതിയ പ്രോഗ്രാമായിരുന്നു. രണ്ട് പൈലറ്റ് സ്കീമിന്റെ ഭാഗമായിട്ട് വന്ന സ്കീമുകളിൽ ഒന്നായിരുന്നു ഗ്ലോബൽ ടാലന്റ് സ്കീം. ആ ഗ്ലോബൽ ടാലന്റ് സ്കീം പ്രധാനമായിട്ടും കേന്ദ്രീകരിച്ചിരുന്നത് ഓസ്ട്രേലിയയിലെ അക്രഡിറ്റഡ് സ്പോൺസേഴ്സ് ആയിട്ടുള്ള ബിസിനസ്സുകാർ, എസ്റ്റാബ്ലിഷ്ഡ് ബിസിനസ്സുകളെയും സ്റ്റാർട്ടപ്പ് ബിസിനസ്സുകൾ, IT രംഗത്ത് ഉൾപ്പെടെയുള്ള സ്റ്റാർട്ടപ്പ് ബിസിനസ്സുകളെയും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിനും കൂടുതൽ ഉയർന്ന നിലവാരത്തിൽ വിദ്യാഭ്യാസം ലഭിക്കുകയും ജോലി ചെയ്യുകയും ഒക്കെ ചെയ്ത, പ്രത്യേക ചില ഏരിയകളിൽ ജോലി ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്ന വിദേശികളെ ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുവരുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടായിരുന്നു ആ വിസ ഗ്ലോബൽ ടാലന്റ് സ്കീം ഓസ്ട്രേലിയൻ ഗവൺമെന്റ് വിഭാവനം ചെയ്തു. അത് ഒരു താൽക്കാലിക വിസയായിരുന്നു. 4 വർഷക്കാലത്തേക്കുള്ള ഒരു വിസയായിരുന്നു. 3 വർഷക്കാലം ആ വിസയിൽ ഓസ്ട്രേലിയയിൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ഓസ്ട്രേലിയയിൽ സ്ഥിരമായി താമസ സൗകര്യം ലഭിക്കുന്ന PR ലഭിക്കുന്ന തരത്തിലേക്ക് ആ വിസ മാറുകയാണ് ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ പുതുതായിട്ട് കൊണ്ടുവന്ന ഗ്ലോബൽ ടാലന്റ് ഇൻഡിപെൻഡന്റ് പ്രോഗ്രാം, നവംബർ 4 ദലീസ് പറഞ്ഞതുപോലെ ആരംഭിച്ച ആ പ്രോഗ്രാം കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് കാണിച്ചിരിക്കുന്നത്. അതായത് ആഗോളതലത്തിൽ തന്നെ വളരെ ഉയർന്ന നിലവാരത്തിൽ വിദ്യാഭ്യാസവും വളരെ ഉയർന്ന നിലയിൽ ജോലികൾ ചെയ്യുകയും ഒപ്പം വളരെ കട്ടിംഗ് എഡ്ജിൽ ഇല്ലായിട്ടുള്ള ആളുകൾ ഓരോ മേഖലയിൽ 7 മേഖലകളാണ് ഗ്ലോബൽ ടാലന്റ് ഇൻഡിപെൻഡന്റ് പ്രോഗ്രാം എന്ന പുതിയ വിഭാഗത്തിൽപ്പെടുത്തി ആളുകളെ, വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ ഓസ്ട്രേലിയയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ഓസ്ട്രേലിയ ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ ആ 7 വിഭാഗത്തിൽപ്പെടുന്ന ഉദ്യോഗാർത്ഥികളെയും ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെയും ഓസ്ട്രേലിയയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് പുതുതായിട്ടുള്ള ഗ്ലോബൽ ടാലന്റ് ഇൻഡിപെൻഡന്റ് പ്രോഗ്രാം നടപ്പിൽ വരുത്തിയിരിക്കുന്നത്. ഈ വിസയുടെ പ്രത്യേകത, ഇതൊരു പെർമനന്റ് റെസിഡന്റ് വിസയാണ്. അർഹതയുള്ളവർക്ക് അപേക്ഷിച്ചു കഴിഞ്ഞാൽ ഈ വിസ ലഭിക്കുമ്പോൾ തന്നെ അവർ ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസത്തിനുള്ള അവകാശം ലഭിക്കും. ഇതാണ് ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം.
ഓക്കെ, അപ്പോൾ ഒരു പെർമനന്റ് റെസിഡൻസി ആയിട്ടാണ് ഇവിടെ ഓസ്ട്രേലിയയിലേക്ക് എത്തുന്നത് ഇതിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് അല്ലേ?
തീർച്ചയായും.
ഓക്കെ, അപ്പോൾ ഇതിൽ അപേക്ഷിക്കുന്ന രീതി എന്താണ്?
ഇത് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇത് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് നേരിട്ട് തന്നെ ആഗോളതലത്തിൽ യോഗ്യതയുള്ള ആളുകളെ കണ്ടെത്തുകയും അവരെ ഓസ്ട്രേലിയൻ സമ്പദ് വ്യവസ്ഥയുടെയും രാജ്യത്തിന്റെ പുരോഗതിക്കും വേണ്ടി പരമാവധി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളൊരു കാഴ്ചപ്പാടോടുകൂടിയാണ് ഈ വിസ വിഭാവനം ചെയ്തിരിക്കുന്നത്, ഈ പുതിയ സ്ട്രീം വിഭാവനം ചെയ്തിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തികൾക്ക് ഇത്തരത്തിൽ ടാലന്റഡ് ആയിട്ടുള്ള ആളുകളെ ഓസ്ട്രേലിയൻ ഗവൺമെന്റിലേക്ക് റഫർ ചെയ്യാൻ കഴിയുന്നതാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം അഫയേഴ്സ് വഴി റഫർ ചെയ്യാൻ കഴിയുന്നതാണ്. സ്ഥാപനങ്ങൾക്ക്, ഓസ്ട്രേലിയയിലുള്ള സ്ഥാപനങ്ങൾക്ക് റഫർ ചെയ്യുവാൻ കഴിയുന്നതാണ്. പുറത്തുള്ള സ്ഥാപനങ്ങൾക്കും വേണമെങ്കിൽ അത്തരത്തിൽ റഫറൻസ് ചെയ്യുവാൻ കഴിയുന്നതാണ്. പിന്നീട് മറ്റൊന്ന്, ഓസ്ട്രേലിയൻ ഗവൺമെന്റ് തന്നെ ഗ്ലോബൽ ടാലന്റ് ഓഫീസേഴ്സിനെ ഈ തരത്തിൽ ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടി ലോകത്തിന്റെ വിവിധ പട്ടണങ്ങളിൽ, പ്രധാനപ്പെട്ട രാജ്യങ്ങളിലെയും വികസിത രാജ്യങ്ങളിലെയും പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്ക് ഗ്ലോബൽ ടാലന്റ് ഓഫീസർമാരെയൊക്കെ നിയോഗിച്ചിട്ടുണ്ട്.
ഓക്കെ, ഇനി ഇത്തരം ഒരു പദ്ധതിയുടെ ഭാഗമാകണമെങ്കിൽ അതിൽ ഏതെല്ലാം മേഖലകൾക്കാണ്, അല്ലെങ്കിൽ ഏതെല്ലാം മേഖലകളിൽ നിന്നുള്ളവരെയാണ് ഉദ്ദേശിക്കുന്നത്?
ഡൽഹി പ്രധാനമായിട്ട് 7 മേഖലകളെയാണ് സർക്കാർ ലക്ഷ്യമാക്കുന്നത്. ഒന്ന് അഗ്രികൾച്ചർ ടെക്നോളജി, നമുക്കെല്ലാം അറിയാവുന്ന സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ടെക്നോളജി എന്ന നിലയ്ക്ക് കാർഷിക രംഗത്ത് വലിയ മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു കൊണ്ടുവരുന്നതിന് വേണ്ടി വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മേഖല. 2 ഫിനാൻഷ്യൽ ഫിൻടെക് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഫിനാൻഷ്യൽ ടെക്നോളജി, അതായത് ബാങ്കുകളുടെയും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളുടെ ഫിനാൻഷ്യൽ സർവീസസുകളുടെയും ഒക്കെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങും ഓപ്പൺ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റും ഒക്കെ നടത്തുന്നതിന് വേണ്ടിയുള്ള ഫിൻടെക് എന്ന് പറയുന്ന മേഖല. മറ്റൊന്ന് മെഡിക്കൽ മെഡ്ടെക് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന മെഡിക്കൽ ടെക്നോളജി, അതൊരു വളരെ ബ്രോഡായിട്ടുള്ള വളരെ വിശാലമായിട്ടുള്ള ഒരു ഏരിയയാണ്. കെയർ സെറ്റിംഗ്, സാങ്കേതിക വിദ്യ, നമ്മുടെ ചികിത്സാ രംഗത്തുള്ള എല്ലാ മേഖലകളിലും ചികിത്സയുടെയും ഡയറക്റ്റ് കെയർ, ഒപ്പം ഈ സർജിക്കൽ പ്രൊസീജിയേഴ്സ്, പിന്നെ ഇംപ്ലാന്റ്, നമ്മുടെ അവയവങ്ങൾ മാറ്റിവെക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഇംപ്ലാന്റ് ടെക്നോളജി, പിന്നെ ബയോമെറ്റീരിയൽസ്, പിന്നെ ഹെൽത്ത് ഐ ടി. ഹെൽത്ത് ഐ ടി എന്ന് പറയുന്നത് ഒരു വളരെ ഡെവലപ്ഡ് ആയിട്ട് വരുന്ന ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. അപ്പം ആ മേഖലകളില് വൈദഗ്ധ്യം നേടിയിട്ടുള്ള ആളുകൾ, ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആളുകൾ, പിന്നീട് മറ്റൊന്ന് സൈബർ സെക്യൂരിറ്റി. ആഗോളതലത്തിൽ തന്നെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു മേഖലയാണ് സൈബർ സെക്യൂരിറ്റി. മൈനിങ് ടെക്നോളജി, പിന്നെ സ്പേസ് ആൻഡ് അഡ്വാൻസ്ഡ് മാനുഫാക്ചറിങ്, വളരെയേറെ വികസിച്ചിട്ടുള്ള ഒരു മേഖലയാണ്. പിന്നെ ഡാറ്റ സയൻസ് ആൻഡ് ഐ സി ടി. ഇങ്ങനെയുള്ള ഒരു 7 മേഖലകളിലെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള വിദഗ്ധരെയാണ് പ്രധാനമായിട്ടും സർക്കാർ നോട്ടമിടുന്നത്.
വളരെയധികം മേഖലകൾ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയ മേഖലകൾ, അല്ലെങ്കിൽ സർക്കാർ കണക്കിലെടുക്കുന്ന മേഖലകൾ പലതും ഇന്ത്യയിൽ നിന്നുള്ള വിദഗ്ധർക്ക് സാധ്യത കാണുന്നുണ്ടല്ലോ. കാരണം ഇന്ത്യയിൽ നിന്നുള്ള വിദഗ്ധർ വളരെയധികം പ്രവർത്തിക്കുന്ന മേഖലകളാണല്ലോ. എങ്കിലും ഇതൊരു അതീവ നൈപുണ്യമുള്ളവർക്ക് മാത്രമാണല്ലോ ഇത് സാധ്യമാവുക. അതുകൊണ്ട് എത്രമാത്രം സാധ്യതകൾ കാണുന്നുണ്ട് ഈ പദ്ധതിയിലൂടെയുള്ള കുടിയേറ്റം?
ഞാൻ ഈ സൂചിപ്പിച്ച 7 മേഖലകളിലും ഐ ടിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്, വളരെ ഇന്റർലിങ്ക്ഡ് ആയിട്ട് കിടക്കുന്നു ഐ ടി മേഖലയുമായിട്ട്. അഗ്രികൾച്ചർ ടെക്നോളജി ആവട്ടെ, ഫിൻടെക് ആവട്ടെ, മെഡ്ടെക് ആവട്ടെ, അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി, ഡാറ്റാ സയൻസ് ആൻഡ് ഐ സി ടി, ഇതെല്ലാം ഐ ടിയുമായിട്ട് വളരെ കോറിലേറ്റഡ് ആയിട്ടുള്ള വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന മേഖലകളായതുകൊണ്ടും മെഡിടെക്കില് ഹെൽത്ത് ഐ ടി ഒരു വളരെയധികം വികസിച്ചിട്ടുള്ള ഒരു മേഖലയാണ്. ആ മേഖലയിലും ഐ ടി പ്രൊഫഷണലുകൾക്ക് വളരെ വലിയ സാധ്യതകളുണ്ട്. ഇപ്പം ഇംപ്ലാന്റ് ടെക്നോളജി, സർജിക്കൽ പ്രൊസീജിയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്, പിന്നെ കെയർ സെറ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു പേഷ്യന്റിന് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്ന കെയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലുള്ള അഡ്വാൻസ്മെന്റ്, ഇതിനകത്തൊക്കെ ഇന്നോവേഷൻസ് വരുത്തുന്നതിന് വേണ്ടി സയൻസ് ആൻഡ് ടെക്നോളജി രംഗത്ത് പ്രവർത്തിക്കുന്ന വളരെ മിടുക്കരായിട്ടുള്ള വിദഗ്ധരായിട്ടുള്ള ആളുകളെയാണ് ഗവൺമെന്റ് കൊണ്ട് ഓസ്ട്രേലിയയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ എല്ലാ മേഖലകളിലും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, വളരെ ഉന്നത നിലവാരം പുലർത്തുന്ന തരത്തിലുള്ള കോഴ്സുകൾ ഇന്ത്യയിലെ പല യൂണിവേഴ്സിറ്റികളും നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നൊക്കെ പുറത്തു വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക്, അവിടെയൊക്കെ ജോലി ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും കൂടുതൽ വിശാലമായിട്ടുള്ള ഒരു തലത്തിലേക്ക് അവരുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിനും അത് പ്രയോജനപ്പെടുത്തുന്നതിനും വേണ്ടി ഒരുപക്ഷെ ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങളിലേക്ക്, വികസിത രാജ്യങ്ങളിലേക്ക് അവസരങ്ങൾ കിട്ടിയാൽ അവർക്ക് കടന്നു വരുവാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.
ശ്രീ പ്രതാപ് ലക്ഷ്മണൻ, ഇപ്പോൾ ഇത്തരം മേഖലകളിൽ അതീവ നൈപുണ്യമുള്ളവർക്ക് സാധ്യതകൾ ഒരുക്കുമ്പോൾ, അല്ലെങ്കിൽ അവസരങ്ങൾ ഒരുക്കുമ്പോൾ, അതിന് അപേക്ഷിക്കുന്ന ഒരു രീതി എങ്ങനെയായിരിക്കും? നേരത്തെ പറഞ്ഞത് പലർക്കും പല രംഗത്തുള്ളവർക്ക് റെഫർ ചെയ്യാമെന്ന് പറഞ്ഞു, അതെങ്ങനെയാണ്, അതിന്റെ ഒരു രീതി എങ്ങനെയാണ്?
ഗ്ലോബൽ ടാലന്റ് കോൺടാക്ട് ഫോം എന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഡിപ്പാർട്ട്മെന്റ് ഫോം ഓഫ് അഫയേഴ്സ് തന്നെ ഇപ്പോൾ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ വ്യക്തികൾക്കായാലും സ്ഥാപനങ്ങൾക്കായാലും അവരുടെ റെഫർ ചെയ്യുന്ന ആളുകളുടെ, അല്ലെങ്കിൽ അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ആപ്ലിക്കൻസിന്റെ എല്ലാ വിവരങ്ങളും, അവരുടെ കരിയർ വൈസ് ആയിട്ടുള്ളത്, അവരുടെ എഡ്യൂക്കേഷൻ വൈസ് ആയിട്ടുള്ളത്, പിന്നെ അവരുടെ പെർഫോമൻസ്, കരിയർ പെർഫോമൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിവരങ്ങളും ഗ്ലോബൽ ടാലന്റ് കോൺടാക്ട് ഫോം എന്ന് പറയുന്നതിനകത്ത് നമ്മൾ സപ്ലൈ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അത് ആ ഫോമിലൂടെ നമ്മൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം അഫയേഴ്സിന് നൽകുമ്പോൾ, തുടർന്ന് അവരത് അസസ് ചെയ്യുകയും അവരുടെ ഒരു അസസ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ അവർ ഇത്തരത്തിൽ ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഗ്ലോബൽ ടാലന്റ് യൂണീക് ഐഡന്റിഫയർ എന്ന് പറയുന്ന തരത്തിലൊരു പ്രത്യേക നമ്പർ നൽകുന്നു. അങ്ങനെ ഒരു ഐഡന്റിഫയർ ഐഡന്റിഫയർ ഗ്ലോബൽ ടാലന്റ് യൂണിക് ഐഡന്റിഫയർ നമ്പർ നൽകിയതിനു ശേഷം അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഡിസ്റ്റിങ്ക്ഡ് ടാലന്റ് വിസയിലേക്ക് അപേക്ഷിക്കുവാനുള്ള ഒരു അവസരം വരുന്നു. അങ്ങനെ ഡിസ്റ്റിങ്ക്ഡ് ടാലന്റ് വിസയിലേക്ക് അപേക്ഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഗ്ലോബൽ ടാലന്റ് യൂണിക് ഐഡന്റിഫയറിനോടുകൂടി അപേക്ഷിക്കുന്ന അപേക്ഷകർക്ക് ഹയസ്റ്റ് പ്രയോറിറ്റി പ്രോസസ്സിംഗ് ലഭിക്കുന്നു. സ്വാഭാവികമായിട്ടും വളരെ പെട്ടെന്ന് തന്നെ അങ്ങനെയുള്ളവർക്ക് ഓസ്ട്രേലിയയിലേക്ക് പി ആർ വിസയിൽ വരാൻ കഴിയും.
ശ്രീ പ്രതാപ് ലക്ഷ്മണൻ, ഇനി ഈ വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ മറ്റെന്തെങ്കിലും മാനദണ്ഡങ്ങൾ വ്യത്യസ്തമായിട്ടുണ്ടോ?
ഇത് സാധാരണ സ്കിൽഡ് മൈഗ്രേഷൻ അപേക്ഷിക്കുന്ന അതേ മാനദണ്ഡങ്ങൾ തന്നെയാണ് ഈ വിസയ്ക്ക്. ഡിസ്റ്റിങ്ക്ഡ് ടാലന്റ് വിസയ്ക്കും അപേക്ഷിക്കുമ്പോൾ ഒട്ടുമിക്ക മറ്റു കാര്യങ്ങളിലെല്ലാം വരുന്നത്. ഉദാഹരണത്തിന് ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി റിക്വയർമെന്റ്, ക്യാരക്ടർ റിക്വയർമെന്റ്, ഏജ്, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഉള്ളത് ഏതാണ്ട് ഈ സ്കിൽഡ് മൈഗ്രേഷൻ വിസകൾക്ക് പൊതുവേ ഉള്ള എല്ലാം തന്നെ ഇതിനും ബാധകമാണ്. എന്നാൽ ഇത് കുറച്ചുകൂടി വ്യത്യാസമായിട്ട് സാധാരണ സ്കിൽഡ് മൈഗ്രേഷൻ വിസയിൽ നിന്ന് ഗ്ലോബൽ ഡിസ്റ്റിങ്ക്ഡ് ടാലന്റ് വിസയെ മാറ്റി നിർത്തുന്നത് ഇവിടെ വളരെ ഹൈലി ടാലന്റഡ് ആയിട്ടുള്ളവരും ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ളവരും ഇത്തരത്തിൽ റെഫർ ചെയ്യപ്പെട്ട് ഡിപ്പാർട്ട്മെന്റ് തന്നെ ഐഡന്റിഫൈ ചെയ്യുന്ന ആളുകളുമായിരിക്കും ഓസ്ട്രേലിയയിലേക്ക് വരുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെ വരുന്നവർക്ക് മുൻഗണന പരിഗണന ലഭിക്കുന്നതാണ്. അവരുടെ അപേക്ഷകൾ പ്രോസസ് ചെയ്യുന്നതിന് പ്രക്രിയയിലൂടെ ഫൈനലൈസ് ചെയ്യുന്ന കാര്യത്തിൽ ഒപ്പം ഇത്തരത്തിലൊരു വിസ അപേക്ഷിക്കുന്നതിന് ഇന്ത്യയിലോ ഓസ്ട്രേലിയയിലോ ഓസ്ട്രേലിയക്ക് പുറത്തോ ആയിരിക്കുന്ന ആളുകൾക്കും ഓസ്ട്രേലിയയിൽ നിൽക്കുന്ന ആളുകൾക്കും ഇത്തരത്തിലുള്ള വിസയ്ക്ക് അപേക്ഷിക്കുന്നതിനും തടസ്സങ്ങളില്ല. സക്സസ്ഫുൾ ആവുന്ന ആപ്ലിക്കൻസിനെ സബ് ക്ലാസ് 124 അല്ലെങ്കിൽ സബ് ക്ലാസ് 858 ഈ രണ്ട് കാറ്റഗറിയിൽ പെടുന്ന വിസ, അതായത് ഡിസ്റ്റിങ്ക്ഡ് ടാലന്റ് വിസകളിലേക്കാണ് അപേക്ഷിക്കേണ്ടത്.
എന്തായാലും വളരെയധികം നന്ദി ഈ പുതിയ പദ്ധതിയുടെ വിശദാംശങ്ങൾ എസ് ബി എസ് മലയാളവുമായി പങ്കുവച്ചതിന്.
നന്ദി ദിലി.
ലൈക്ക്, ഷെയർ, കോമെന്റ്. എസ് ബി എസ് മലയാളം ഫേസ്ബുക്ക് പേജ്.